തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവയെ തിരുത്താൻ ശക്തിയായി ആഹ്വാനം നൽകുന്ന പ്രസംഗകരെ പലരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വസ്തനായ ഒരു ശുശ്രൂഷകന്റെ കടമയാണത്. അത് നിർവഹിച്ചേ പറ്റൂ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
നമ്മുടെ സ്നേഹിതരും പ്രിയപ്പെട്ടവരുമൊക്കെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റായിട്ടുള്ളവയായിരിക്കും എന്ന് നാം മനസ്സിലാക്കുന്നു എന്നിരിക്കട്ടെ. അതെ, വ്യക്തമായും തെറ്റിയ ആ തീരുമാനങ്ങളാൽ നാം അവരോട് ഇടപെടുന്നത് എപ്രകാരമാണ്? ഓ, ഞാനെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത്? ഞാൻ പറഞ്ഞാൽ അവർക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്തു ചെയ്യും? നാട് മുഴുവൻ നന്നാക്കാൻ നമ്മെക്കൊണ്ടൊക്കുമോ? എന്നിത്യാദി ഉപാധികൾ നമുക്ക് പറഞ്ഞിട്ട് ഒഴിഞ്ഞുമാറാം. എന്നാൽ നാം അങ്ങനെ കണ്ടില്ലെന്ന് വയ്ക്കുകയും അവർ അതിൽ തുടരുന്നതിനെ കണ്ണടച്ച് സമ്മതിക്കുകയും ചെയ്താൽ നാം വാസ്തവത്തിൽ സ്നേഹം കാണിക്കുകയല്ല ആന്നോ? ഒഴിഞ്ഞുമാറുന്ന പ്രവണത ഒരിക്കലും നല്ലതല്ല. നാം സ്നേഹം കാണിക്കുന്നത് നമ്മുടെ കരുതൽ ആത്മാർത്ഥമായി കാണിക്കുകയും അതിലൂടെ അവർ ഏറ്റവും നല്ലതായി ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതാണ് യഥാർത്ഥ സ്നേഹപ്രകടനം. സഹായിക്കുവാൻ നാം മുൻപോട്ട് വരാതിരിക്കുമ്പോൾ നാം വാസ്തവത്തിൽ അവരുടെ നാശത്തിന് സമ്മതം മൂളുന്നതായിട്ടാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ പൌലോസ് അങ്ങനെയായിരുന്നില്ല. അവൻ തനിക്കറിയാവുന്ന സത്യം, തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യം അതുപോലെ തനിക്ക് പ്രിയപ്പെട്ടവരെ അറിയിച്ചു. നാം കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒന്നാം അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞു. അവിടെ നാം ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ ആരംഭിച്ചത്. രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ പാപത്തിൽ വീഴുന്നൊരു വിശുദ്ധന് ലഭിക്കുന്ന ദൈവീകാശ്വാസം എന്ന വിഷയമാണ് പൌലോസ് സംസാരിക്കുന്നത്. ഈ ലേഖനം ദൈവീകാശ്വാസത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നത്രേ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ ജീവിത പദ്ധതികളിൽ, പാന്ധാവിൽ നമുക്ക് ലഭിക്കുന്ന ദൈവീകാശ്വാസത്തെപ്പറ്റി നാം ചിന്തിച്ചു. രണ്ടാം അധ്യായത്തിൽ ഒരു ദൈവപൈതൽ തെറ്റിൽ അകപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ആശ്വാസത്തെപ്പറ്റി ചിന്തിക്കാം. തെറ്റിയ ഒരു വ്യക്തിയെ ആശ്വസിപ്പിച്ച് വീണ്ടും തെറ്റ് ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല ഇവിടുത്തെ അർത്ഥം. മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുൻപ് അപ്പസ്തോലൻ തന്റെ താമസിച്ച, നീട്ടിവെച്ച സന്ദർശനത്തിന്റെ ഉദ്ദേശം വീണ്ടും വ്യക്തമാക്കുന്നത് നാം കാണുന്നു. കൊരിന്തിലുള്ള സഹോദരന്മാർ പാപത്തിൽ വീഴുന്നതിനെക്കുറിച്ചും ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകുന്ന വിജയത്തെക്കുറിച്ചും പിന്നീട് പൌലോസ് പരാമർശിക്കുന്നു. ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. അവരുടെ തെറ്റായ രീതികളെക്കുറിച്ച് ദുഃഖിക്കുന്ന പൌലോസ് അത് തിരുത്തപ്പെട്ടതിന് ശേഷം അവരെ സന്തോഷത്തോടെ കാണാം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നേരത്തെ വന്നിരുന്നെങ്കിൽ അത് ദുഃഖത്തിൽ കലാശിച്ചേനെ. എന്നാൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. രണ്ടാം വാക്യം, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? കണ്ണുനീരോടെ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അവരും ദുഃഖിച്ചിരിക്കുകയാണ്, തന്നെ സന്തോഷിപ്പിക്കുവാൻ മറ്റാരുണ്ട്? എല്ലാവരും കരയുന്നു. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ഇത് തന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖമുണ്ടാകരുത് എന്നുവെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെക്കുറിച്ചും ആശ്വസിച്ചിരിക്കുകൊണ്ടും ആകുന്നു. തിരുത്തേണ്ടവ തിരുത്തിയതിനു ശേഷം സന്തോഷത്തോടെ അവരെ കാണാനും സന്തോഷം പങ്കിടാനും താൻ താൽപര്യപ്പെടുന്നു. അടുത്തതായി തന്റെ ഹൃദയ വാഞ്ച അവർക്ക് മുമ്പാകെ പൌലോസ് തുറക്കുന്നു. നാലാം വാക്യം, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. എത്ര മനോഹരമായ ഒരു അവതരണമില്ലേ. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവയെ തിരുത്താൻ ശക്തിയായി ആഹ്വാനം നൽകുന്ന പ്രസംഗകരെ പലരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വസ്തനായ ഒരു ശുശ്രൂഷകന്റെ കടമയാണത്. അത് നിർവഹിച്ചേ പറ്റൂ. 2 തിമൊഥെയൊസ് 4:1-2 നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാൻ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ശാസനാരൂപത്തിലുള്ള പ്രസംഗം ഇന്നത്തെ പ്രസംഗവേദികളിൽ നിന്നും മുഴങ്ങേണ്ടത് അത്യാവശ്യമാണ്. പൌലോസ് പറയുന്നത്, താൻ അവർക്ക് വിരോധമായതുകൊണ്ടല്ല, മറിച്ച് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അത്ര ശാസിക്കുന്നത് എന്നത്രേ. ദൈവവചനം ഉള്ളതുപോലെ പ്രസ്താവിപ്പാൻ ശുശ്രൂഷകർ ധൈര്യം കാട്ടണം. ഒരുതരം സോപ്പിടിയിൽ, അതെ, അങ്ങനെയുള്ള പ്രസംഗം അല്ല ഇന്ന് ആവശ്യം. തുറന്നു പറയുന്നവരാണ് വിശ്വസ്തരായ ശുശ്രൂഷകർ. അത് കേൾക്കുവാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ദൈവവചനത്തിൽ നിന്ന് പറയുമ്പോൾ തുറന്നു പറയുക. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലുമുള്ള പക തീർക്കുവാനായി പ്രസംഗപീഠം ഉപയോഗിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഭാരത്തോടെ അറിയിക്കുമ്പോൾ ജനങ്ങളിൽ രൂപാന്തരമുണ്ടാകും. അത് ഒരു ശാസന പോലെ പോലും മനുഷ്യർ എടുത്തുനിന്ന് വരില്ല. അവർ അങ്ങനെ പ്രസംഗിക്കുന്നവരിൽ സന്തോഷം കണ്ടെത്തും, അവരെ ബഹുമാനിക്കും. കൊരിന്ത് സഭയിൽ കടന്നുകൂടിയ അസാന്മാർഗികത പൌലോസിനെ ദുഃഖിപ്പിച്ചു. അത് അവനെ രോഷാകുലനാക്കി. താൻ തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അവരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാസിക്കുന്നു. ഈ മഹാദോഷം വെച്ചുകൊണ്ട് അവർ ആത്മീകരെന്ന് ഭാവിച്ചിരുന്നു. ജാതികൾക്ക് പോലും അറപ്പായുള്ളത് വിശുദ്ധ സഭയിൽ സ്വീകാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കൂ. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്. 1 കൊരിന്ത്യർ 5:13 പൌലോസ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത് എത്ര ശക്തമായ ഭാഷ കൊണ്ടാകുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ പറഞ്ഞത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. പൌലോസ് വളരെ ശക്തമായി സംസാരിച്ചു. അവർ അതനുസരിച്ചു, അവനെ സഭയ്ക്ക് പുറത്താക്കി. ഇന്ന് നമ്മുടെ സഭകളിൽ ഉണർവില്ലാത്തതിന്റെ കാരണം, സഭ നിർജീവമായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ശാസിക്കുവാൻ ശക്തരായ ആളുകളില്ല. സ്വന്തം കാര്യത്തിനു വേണ്ടി ശാസിക്കും. ഞാൻ എന്റെ സഭയിൽ എന്തെങ്കിലും എനിക്ക് അസൌകര്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാകുന്നു എങ്കിൽ എനിക്ക് കോപമുണ്ടാകും. എന്നാൽ നീതിക്കുവേണ്ടി, സത്യത്തിനുവേണ്ടി, ദൈവവചനത്തിനുവേണ്ടി നിൽക്കുന്നത് ആരാണ്? അതെ, അതിനാണ് ഇന്ന് നമുക്കാളെ ആവശ്യം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു സോപ്പിടിയിൽ പ്രസംഗമാകുന്ന എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ചിരിപ്പിക്കുക. ഇന്ന് ആരാധന അല്ലെങ്കിൽ കൂട്ടായ്മ, അതല്ല എങ്കിൽ കൺവെൻഷൻ ഒക്കെ ഒരു വിനോദോപാധിയാണല്ലോ, വിനോദം. അതെ, ആളുകൾക്ക് രസിക്കാനുള്ള ഒരവസരം. പാപബോധം മനുഷ്യനുണ്ടാകുവാൻ തെറ്റ് മനസ്സിലാക്കി വലിയവായിൽ കരഞ്ഞുകൊണ്ട് പാപം ഏറ്റുപറയുന്നതായിട്ടുള്ള ആ അനുഭവം എത്ര സ്ഥലങ്ങളിലുണ്ട്? ഇല്ല. ഇന്ന് പലപ്പോഴും ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് നിങ്ങളുടെ തെറ്റുകളൊക്കെ വെച്ചോണ്ട് തന്നെ പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളെ സമൃദ്ധിയായി ലോകപ്രകാരം അനുഗ്രഹിക്കും എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേൾക്കുവാനാണ് മനുഷ്യർക്ക് താൽപര്യം. എന്നാൽ ഞാൻ പറയട്ടെ, അതൊരിക്കലും ഗുണം ചെയ്യില്ല, ദോഷം മാത്രമേ ചെയ്യൂ. അത് നിങ്ങളെ നശിപ്പിക്കും. അതെ, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ആരെയാണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കുന്നവരെ. ആ അനുഗ്രഹം എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ ലോകപ്രകാരമുള്ള സമൃദ്ധിയാകണമെന്നില്ല. ഒരുപക്ഷെ വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നുപോകുമ്പോൾ പോലും മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവവിതൽ അനുഗ്രഹമാണ്. 5:6 നാം വായിക്കുന്നത്, ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവർ അവനെ പുറത്താക്കി. എന്നാൽ അവൻ തന്റെ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് സഭയുടെ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ എന്തു ചെയ്യണം? അവനോട് ക്ഷമിച്ച് അവനെ അവർ സ്വീകരിക്കണം. അതാണ് ക്രിസ്തീയ ഉപദേശം. ആത്മാർത്ഥമായി അനുതപിക്കുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നതാണ് ദൈവസ്നേഹം, ക്രിസ്തീയ ഉപദേശം, ക്രിസ്തീയ പ്രമാണം. 7-8 വാക്യങ്ങളിൽ അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഗലാത്തിലേഖനം 6:1 വാക്യത്തിലും അപ്പോസ്തോലൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടുപോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൌമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. അതെ, നാം മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുന്നവരാകണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. 9-11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഒരു വശത്തോട്ടല്ലെങ്കിൽ വേറൊരു വശത്തോട്ട് നമ്മെ തള്ളിയിടുവാൻ പിശാച് എപ്പോഴും ശ്രമിക്കും കേട്ടോ. സാത്താന്റെ തന്ത്രങ്ങൾ പലവിധമുണ്ട്. ചിലപ്പോൾ തെറ്റിനു നേരെ കണ്ണടയ്ക്കുവാൻ അവൻ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ സഭകളിൽ ഇത് ധാരാളം കാണാം. അങ്ങനെയുള്ള വ്യക്തി തന്റെ പാപത്തിൽ നിന്നും മാറി അനുതപിച്ചു വന്നാൽ അവർ അവനോട് ക്ഷമിക്കേണ്ടതാണ്. എന്നാൽ അവർ അത് ചെയ്തില്ല. അനുതപിച്ചു വരുന്നവരെ സ്വീകരിക്കാതിരിപ്പാനും സാത്താൻ പ്രവർത്തിക്കും. അത് ശരിയല്ല. മനഃപൂർവമായ മാനസാന്തരത്തോടെ മടങ്ങിവരുന്നവരെ സഭ തെറ്റ് ചെയ്യാത്തവരെ പോലെ സ്വീകരിക്കണം. ക്ഷമയുടെ ആത്മാവില്ലാത്ത സഭകൾ ഇന്ന് നിരവധിയാണ്. അശുദ്ധിക്ക് നേരെ കണ്ണടയ്ക്കുന്നതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മനഃപൂർവമായി അനുതപിച്ചു വരുന്നവരെ അംഗീകരിക്കാതിരിക്കുന്നത്. ഇത് രണ്ടും സാത്താന്റെ വേല തന്നെയാണ്. ക്ഷമിക്കാത്തവരായിരിക്കുന്നതിനാൽ സാത്താൻ ഒരു വലിയ പങ്ക് വിശ്വാസികളുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. സുവിശേഷ വിഹിത സഭകളിൽ പോലും സാധാരണ കേൾക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങളുടെ പാപങ്ങൾ സംബന്ധിച്ചവ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നത് നാം കേൾക്കാറില്ല. ന്യായീകരിക്കുന്ന പ്രവണത മാത്രമേ കാണുന്നുള്ളൂ. അതുമാത്രമല്ല, മനഃപൂർവ്വമായി ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കുന്ന സ്വഭാവവും നമുക്കില്ല. ക്ഷമയുടെ ആത്മാവ് നമ്മുടെ മിക്ക കൂട്ടായ്മകളിലും സഭയിലും ഇല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ പാപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടക്കും. ദൈവം ക്ഷമിച്ചാൽ പോലും നാം ക്ഷമിക്കില്ല. ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല. സാത്താൻ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നതിന് ഒരു കണക്കുമില്ല. ഏതൊരു പാപം ചെയ്യുവാനും നാം കഴിവുള്ളവരാണെന്ന കാര്യം നാം ഓർക്കണം. ആ സഹോദരൻ ചെയ്തതെന്താണെങ്കിലും അത് തന്നെ ചെയ്യുവാൻ എനിക്കും കഴിയും. തെറ്റ് ചെയ്ത ഒരു വ്യക്തി വാസ്തവത്തിൽ അനുതപിക്കുമ്പോൾ ആ മനുഷ്യനെ സൌമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അയാളെ കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇത് ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഇതൊരു മഹത്വകരമായ ശുശ്രൂഷയാണല്ലേ. ഇതുപോലുള്ള അനേകം നല്ല ശുശ്രൂഷകളും ഇന്ന് സഭ മറന്നിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം താങ്കൾക്കുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്ന് മറന്നുപോകരുത്. മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം. 12 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ, കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ. കൊരിന്തിലേക്ക് വരുന്നതിനു മുമ്പ് കർത്താവ് ത്രോവാസിൽ തുറന്ന ഒരു വാതിൽ പൌലോസിന് കാണിച്ചു കൊടുത്തു. അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ചത് ദൈവഹിതപ്രകാരം തന്നെ. ദൈവം തരുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം വിശ്വസ്തരായിരിക്കണം. പൌലോസ് അങ്ങനെയായിരുന്നു. 13 വാക്യത്തിൽ, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദൂനേക്ക് പുറപ്പെട്ടു. ത്രോവാസിൽ താൻ സുവിശേഷിക്കുമ്പോഴും തന്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നത് കൊരിന്ത് സഭയെക്കുറിച്ചായിരുന്നു എന്ന് പൌലോസ് പറയുന്നു. തീത്തോസ് വന്ന് വിവരങ്ങൾ അറിയാൻ കാത്തിരുന്നു, പക്ഷെ കണ്ടില്ല. താൻ മക്കദൂനേക്ക് പോയി അവിടെ തീത്തോസിനെ കണ്ടുമുട്ടി. കൊരിന്ത് സഭയിലെ ആ മനുഷ്യനെ, പ്രത്യേകം ഓർക്കണം, ആളിന്റെ പേര് പറഞ്ഞിട്ടില്ല, ആ മനുഷ്യനെ പുറത്താക്കിയതും അവൻ തിരിച്ചു വന്നതും സഭ അവനെ സ്വീകരിച്ചതുമെല്ലാം പൌലോസ് ഇപ്പോൾ അറിഞ്ഞു. ശുശ്രൂഷയുടെ വിജയമാണ് ഇനിയും നാം കാണുന്നത്. ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്ന ഭാഗത്താണ് നാം വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ മഹാത്മ്യത്തിന്റെ ഭാഗമത്രേ ഇത്. ദൈവവചനം അതിന്റേതായ ഗൌരവത്തിൽ പഠിപ്പിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഉന്നതമായ മഹത്വമേറിയൊരു ചിത്രമാണ് നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മറക്കരുത്. 14 വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സുവിശേഷ ഘോഷണം എന്നത് ജയാരവങ്ങളോടുള്ള ഒരു പ്രവേശനമായി പൗലോസ് ചിത്രീകരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിലെ വിജയപ്രവേശനമാകുന്നു ഇതിന്റെ പശ്ചാത്തലം. ഒരു റോമാ പടത്തലവൻ, റോമാ ജനറൽ, സൈന്യങ്ങളുമായി ആക്രമണത്തിന് പുറപ്പെടുന്നു എന്ന് ചിന്തിക്കുക. വിജയം ഒന്നിനു പുറകെ ഒന്നായി നേടി യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം തന്റെ സൈന്യവുമായി തിരിച്ച് റോമാ നഗരത്തിലേക്ക് വരുന്ന വരവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വിജയശ്രീ ലാളിതനായി തന്റെ പട്ടണത്തിലേക്കുള്ള പ്രവേശനം, ഒരു വിജയശ്രീ ലാളിതനായി വിജയോത്സവമായ പ്രവേശനം ആയിരിക്കും. മുൻനിരയിൽ സ്വതന്ത്രരായി വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള തടവുകാരും ഏറ്റം പിമ്പിലായി കൊല ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന തടവുകാരും കാണും. ഈ ഘോഷയാത്രയിൽ സുഗന്ധം പരത്തുന്നതിനും ദേവപ്രസാദം ലഭിക്കുന്നതിനും കുന്തിരുക്കം ധാരാളം പുകയ്ക്കും. ധൂമപടലങ്ങൾ ചിലപ്പോൾ ആകാശത്തെ വിഴുങ്ങുക തന്നെ ചെയ്യും. ഈ പശ്ചാത്തലത്തിലാണ് പൌലോസ് ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്ക് തോൽക്കാൻ സാധ്യമല്ല സുഹൃത്തെ. എപ്പോഴും എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഒരു ദൈവദാസന്റെ ശുശ്രൂഷയിൽ അനേകർ മാനസാന്തരപ്പെടുമ്പോഴും ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോഴും ക്രിസ്തുവിൽ എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറയേണ്ടതാണ്. അതെ, 15 വാക്യത്തിൽ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നു. മുകളിൽ വിവരിച്ച നഗരപ്രവേശനത്തിൽ സ്വതന്ത്രരാക്കപ്പെടേണ്ടവരും വധശിക്ഷ ഏൽക്കേണ്ടവരും ഉണ്ടായിരുന്നല്ലോ. രണ്ടു കൂട്ടരും ഈ വിജയപ്രവേശനത്തിൽ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഈ വലിയ ഘോഷയാത്രയിൽ ഉൾപ്പെട്ടിരുന്നു. 16 വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന, എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഇവിടെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ദൈവവചന ശുശ്രൂഷയാണെന്ന് ഓർക്കണം. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് അഭികാമ്യം തന്നെയാണ്. എന്നാൽ എന്തെല്ലാം കീറാമുട്ടി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പരിഹാരം കാണാൻ അസാധ്യമായ പ്രശ്നങ്ങൾ നിരവധി. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവവചനന്റെ വിലയും നിലയും നിസ്തുല്യമാകുന്നു എന്നോർക്കണം. അതെ, എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നാം എപ്പോഴും വിജയിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പോകുന്ന ഓരോ യോഗങ്ങളിലും കർത്താവിനായി തീരുമാനമെടുക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കുന്നു. എന്റെ മിടുക്കുകൊണ്ടാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് തരുന്ന ജയം, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേക ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അതെത്ര അത്ഭുതകരമാകുന്നു എന്നോർക്കണം. നമുക്കിവിടെ വിജയം കാണാവുന്നതാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് നാം ജീവന്റെ വാസനയാണ്. എന്നാൽ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനെ ത്യജിക്കുന്ന വിഭാഗമോ? അവർക്ക് നാം മരണത്തിന്റെ വാസനയാണ്. ഒരു ദൂത് പ്രസംഗിച്ചതിന് ശേഷം സാധാരണ ഞാൻ ആളുകളോട് പറയാറുണ്ട്, ക്രിസ്തുവിനെ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ നിങ്ങൾക്ക് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഏറ്റവും മോശപ്പെട്ട ശത്രു ഞാനായിരിക്കാനാണിട. കാരണം ഇനിയും ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഞാൻ ദൂത് കേട്ടിരുന്നില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ അറിയിച്ച ഞാൻ ശത്രുവല്ലേ? നിങ്ങളെ ദൂത് അറിയിച്ച ഞാൻ ശത്രുവല്ലേ? ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു നാൾ നിങ്ങൾ നിൽക്കേണ്ടതായി വരും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ജയോത്സവ ഘോഷയാത്രയിൽ നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കുക. മുൻനിരയിലാണെങ്കിൽ ജയിക്കുന്നവരോടുകൂടെ അവകാശം പ്രാപിക്കാം. പിൻനിരയിലാകുന്നുവെങ്കിൽ നിത്യനാശം. നമുക്ക് ഒരൊറ്റ ആയുസ്സം മാത്രം. തീരുമാനമെടുക്കാൻ താങ്കൾ വേറൊരു ആയുസ്സിനു വേണ്ടി കാത്തിരുന്നാൽ അത് ബുദ്ധിമോശമാണ്. താങ്കൾ ഏത് തെരഞ്ഞെടുക്കും? ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ നിത്യസന്തോഷത്തിലേക്ക് പോകും, ക്രിസ്തുവിനെ ത്യജിക്കുന്നവർ നിത്യനാശത്തിലേക്ക്. 17 വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ പ്ലാൻ ഇതത്രേ. ദൈവവചനം കോട്ടിമാറ്റിക്കളയാതെ, കൂട്ടിച്ചേർക്കാതെ, ഒരു കച്ചവട ചരക്കാക്കാതെ സത്യം സത്യമായി പ്രസ്താവിക്കപ്പെടണം. പൗലോസ് പറയാണ്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, പിന്നെയോ, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതെ, ഇത് സ്ഥാപിത താൽപര്യങ്ങളോടെ സ്വന്തം കാര്യം കാണുവാനായി പ്രസ്താവിക്കുവാൻ പാടില്ല. അത് കൂടുതൽ ശിക്ഷ വാങ്ങിക്കിട്ടും മറക്കരുത്. എത്ര വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ദൈവവചനം അവരവരുടെ സൗകര്യത്തിന് പഠിപ്പിക്കുവാനും പഠിക്കുവാനുമുള്ളതല്ല. ദൈവവചനം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷയാകൂ. അല്ലാത്തതൊക്കെ ഒരുതരം കബളിപ്പിക്കലാകുന്നു എന്ന് മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ ഒരുപക്ഷെ താങ്കൾ ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിച്ച് താങ്കളുടേതായ വഴിയിൽ പോയി ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്നും മടങ്ങി വരുവാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കടന്നു വരുവാനായിട്ട് സാധിക്കും. അതെ, ദൈവവചനമനുസരിക്കാതെ ദൈവത്തെ ദുഃഖിപ്പിച്ചതായ ഒരു ദൈവവൈതലിനുപോലും മടങ്ങി വരാവുന്നതാണ്. അവനെ ആശ്വസിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഉയരാതെ അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവേ, അവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നുവെന്ന്, അവിടെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാകുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവെ കൂടുതൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലായി തീരുവാൻ തക്കണം. അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനുവേണ്ടിട്ട് ശക്തീകരിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ഒരുവിധത്തിലും നിരാശപ്പെട്ടു പോകാതെ ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകാൻ തക്കണം അവരെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
One need I fall in. Bye.